ഭഗവാനെ കിട്ടുള്ളൂ എന്നാണ്. താൾക്ക് ഒരു കാലത്തും ഭഗവാനെ അറിയാം. അസത ദുർമദാന്ധസ്യ ദാരിദ്ര്യം പരമഞ്ജനം എന്നാണ് ഭാഗവതം പറയുന്നു. അസത്വ ബുദ്ധിയായിട്ടിരിക്കുന്നവന്, അഹങ്കാരം കൊണ്ട് ദുർമതം പിടിച്ചിരിക്കുന്നവന്, ധനം ഐശ്വര്യം കൊണ്ട് ദുർമതനായിരിക്കുന്നവന്, എനിക്ക് പണമുണ്ട് കാശുണ്ടെന്ന് അവന് ഭഗവാന് പ്രാപിക്കണമെങ്കിൽ, അവന്റെ കണ്ണു തുറക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ല അഞ്ജനം ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം വരുമ്പോൾ അവൻ മനസ്സിലാക്കും ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന്. ആന്തരികത്തില് നമുക്ക് ലോകവിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ ദാരിദ്ര്യനാവണം, അതാണ് അവിടെ അകിഞ്ചനം എന്ന് പറഞ്ഞത്. പരമശിവൻ പുറമേക്ക് അകിഞ്ചനനാണെന്ന്. അകിഞ്ചനസം പ്രഭവസ്സസംപദം ത്രിലോകനാഥ പിതൃസദ്മഗോചര. ത്രിലോകനാഥനായിട്ടുള്ള ഭഗവാൻ, ഭഗവാന് താമസിക്കാൻ ഒരു സ്ഥലമില്ല എന്ന് പറഞ്ഞല്ലോ. ആ ഭഗവാൻ ജഗന്നാഥനാണ്, ജഗത്തിന് മുഴുവൻ നാഥനാണ്. പക്ഷെ ആ ഭഗവാൻ എവിടെയാണ് താമസിക്കുന്നത്? പിതൃസദ്മഗോചര, ശ്മശാനത്തിലാണ് താമസിക്കുന്നതാണ്. ശ്മശാനത്തില് പരമശിവൻ ശ്മശാനത്തിൽ പോയി താമസിക്കും. എന്തിനാ ഭഗവാൻ ശ്മശാനത്തിൽ പോയി താമസിച്ചെന്ന് വെച്ചാല്, ഭഗവാൻ ആദ്യം ആത്മസ്വരൂപിയായിട്ടിരുന്നു, ആരും ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അത്രേ. ഭഗവാൻ സർവ്വവ്യാപിയായിട്ടിരുന്നു, ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. പോട്ടെ, ഇനി കാണുന്ന രീതിയിൽ ഇരിക്കാന്ന് വെച്ച് ഭഗവാൻ അമ്പലങ്ങൾ അമ്പലങ്ങളായിട്ട് കയറി വിഗ്രഹരൂപിയായിട്ട് അർച്ചാവതാരം എന്ന് പറയും. അർച്ചാവതാരമായിട്ട് ഭഗവാൻ ഇവിടെ വടക്കുനാഥനായിട്ടും പല രൂപത്തിലും ഭഗവാൻ പല അമ്പലങ്ങളിലും മന്ദിരങ്ങളിലും ഇരുന്നു. അവിടെയും വളരെ കുറച്ചുപേരെ പോകുന്നുള്ളൂ. ഭഗവാൻ ആലോചിച്ച എല്ലാരും, പരമകാരുണികനാണ് ലോകഗുരുവായ ഭഗവാൻ ആലോചിച്ച എല്ലാരും വരണം എന്നാണ്. അതിനെന്താ വഴി? എല്ലാരും വരണം, ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, ശ്മശാനം. അതുകൊണ്ടാണ് ഭഗവാൻ ശ്മശാനത്തിൽ പോയിരുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ഭഗവാനെയും പറ്റിച്ചു കളഞ്ഞു എന്നാണ്. നമ്മളിപ്പോ എലക്ട്രിക്യൂഷൻ ചെയ്ത് കളയാണ്. ശ്മശാനം പോലും ഇല്ലാതെ മെഷീനിലിട്ട് കത്തിച്ചു കളഞ്ഞു ഭഗവാൻ. അതുകൊണ്ട് ആ ശ്മശാനത്തിൽ പോയിരുന്നതാണ്. പിതൃസദ്മഗോചര ത്രിലോകനാഥനായ ഭഗവാൻ ശ്മശാനത്തിൽ പോയിരുന്നു. സ ഭീമരൂപ ശിവയിത്യുദീര്യതേ. ഭഗവാൻ ഒരു നാമമാണ് ഭീമൻ. ആ ഭഗവാനെ ലോകം മുഴുവൻ അറിയുന്നത് എങ്ങനെ? ശിവയിത്യുദീര്യതേ, ശിവ എന്നുള്ള നാമം കൊണ്ട് ലോകം മുഴുവൻ പ്രസിദ്ധനായ പരമേശ്വരൻ. ശിവം എന്ന് വെച്ചാൽ തന്നെ മംഗളം, ഓസ്പീഷ്യസ്നെസ്, മംഗളസ്വരൂപനായ ശിവയിത്യുദീര്യതേ. നസന്തി യാഥാർത്ഥ്യ വിദപ്പിനാകിന. ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം അറിഞ്ഞവർ ഈ ലോകത്തെ ആരുമില്ല. മഹിമന സ്തോത്രത്തില് പരമേശ്വരനെ പുഷ്പതന്ദൻ പറയുന്നു, മഹോക്ഷ ഖഡ്വാംഗം പരശുരജിനം ഭസ്മഭണിന കപാലേതീയ തപ വരുത തന്ത്രോപകരണം സുരാസ്താം താം വൃദ്ധിം ധരതി ഭവദ്ഭ്രൂ പ്രണിഹിതാം നഹി സ്വാത്മാരാമം വിഷയമൃഗ തൃഷ്ണാഭ്രമയതി. ഭഗവാന് തന്റെ ചില തന്ത്രോപകരണങ്ങൾ ഉണ്ട്, അത്രയേ ഉള്ളൂ. ആ മഴു ഉടുക്കുന്ന തോല് മരവുരി, ഭസ്മം കഴുത്തിലിടാൻ മാല, സർപ്പങ്ങൾ പാമ്പ് മാലയായിട്ട്, ഇങ്ങനെ വളരെ വിചിത്രമായ ഭൂഷണങ്ങൾ, ലോകത്തിൽ ആർക്കും വേണ്ടാത്ത വസ്തുക്കളെയൊക്കെ താൻ ധരിച്ചിരിക്കുകയാണ് ഭഗവാൻ. ഇതൊക്കെയാണ് ഭഗവാനെ അങ്ങയുടെ സ്വത്ത്, അങ്ങയുടെ സമ്പത്ത് ഇതൊക്കെയാണ്. എങ്കിലും ലോകത്തിലെ ദേവന്മാരൊക്കെ, ഇന്ദ്രാദി ദേവതകളൊക്കെ, അവർക്ക് ഐശ്വര്യം വേണമെങ്കിൽ, അവർക്ക് നന്മ വേണമെങ്കിൽ ഭഗവാനോട്, പരമേശ്വരനെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ ഒരു അപാംഗ വീക്ഷണം മതി എന്നാണ്. ഓ, കണ്ണിന്റെ കടക്കണ്ണുകൊണ്ടൊന്ന് നോക്കിയാൽ മതി എന്നാണ്. സുരാസ് താം താം വൃദ്ധിം ദദതി ഭവത് ഭ്രൂ പ്രണീത. ആ ഭ്രൂക്കു എന്താ, പുരികമൊന്ന് അനക്കി ഭഗവാൻ നോക്കിയാൽ മതി, അവർക്ക് ഐശ്വര്യം കിട്ടുന്നു എന്നാണ്. എന്നാൽ ഭഗവാൻ എന്താ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ആത്മാരാമനായിട്ടുള്ളവന് ലോകത്തിലിരിക്കുന്ന വിഷയം കൊണ്ട് എന്ത് നേടാനാണെന്നാണ്. നഹി സ്വാത്മാരാമം വിഷയമൃഗ തൃഷ്ണ ഭ്രമയതി. അതുകൊണ്ടാണ് പരമേശ്വരൻ ഇതിനൊന്നും ആസക്തനല്ലാതെ ഇരിക്കുന്നത്. ഇതറിയാത്തത് കൊണ്ടാണ് അങ്ങ് ഭഗവാനെ നിന്ദിക്കുന്നത്. ഈ നിന്ദ കേൾക്കാൻ ഞാൻ ശക്തിയല്ല, ഞാൻ ഇവിടുന്ന് പോവാണ് എന്ന് പറഞ്ഞ് ദേവി അവിടുന്ന് പുറപ്പെടാണ്. ദേവി അവിടുന്ന് പുറപ്പെടുമ്പോ ഈ ബ്രഹ്മചാരി രൂപത്തിൽ ഇരുന്ന ഭഗവാൻ പെട്ടെന്ന് ദേവിയുടെ മുമ്പില് തന്റെ ദിവ്യസ്വരൂപമായിട്ട്, ജടാധാരിയായിട്ട്, ചന്ദ്രകലാധരനായിട്ട്, നാഗഭൂഷണനായിട്ട്, തൃശൂലധാരിയായിട്ട്, ദേവിയുടെ മുമ്പില് തന്റെ ദിവ്യസ്വരൂപത്തോടുകൂടെ ഭഗവാൻ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ദേവി പരമേശ്വരനെ കണ്ട ഉടനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആ ബ്രഹ്മചാരി മുമ്പിൽ പരമശിവനായിട്ട്, മഹാദേവനായിട്ട് മുമ്പിൽ വന്ന് നിന്ന ഉടനെ ദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. വളരെ മനോഹരമായിട്ട് കാളിദാസൻ പറയാ, ഈ നദി, ഗംഗാനദി, ചെറിയ ഒഴുക്കായിട്ട് ഒഴുകി വരും മലയുടെ മുകളിൽ നിന്ന്, പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒഴുകി വരുമ്പോ, ഇങ്ങനെ ഒഴുകി 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 വരുന്ന സമയത്ത് നടുവിൽ പെട്ടെന്ന് ഒരു കുന്ന് കണ്ടു എന്ന് വെച്ചാല്, ആ കുന്നിന്റെ മുമ്പിൽ എത്തിയ ഉടനെ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിന് ആ കുന്നിന്റെ മുമ്പിൽ എത്തിയ ഉടനെ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്നൊന്നും അറിയില്ല. ഒരു ശങ്ക ആ കുന്നിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞ ഒരു തടസ്സം വന്നപ്പോ, അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്ന് അറിയാതെ അവസാനം ഒരു വഴിക്ക് ഒഴുകി പോ. അതുമാതിരി ദേവി ഭഗവാന്റെ മുമ്പിൽ കണ്ട ഉടനെ, മാർഗാചല വ്യതികരാകുല ആ കുലിദേവ സിന്ധു ശൈലാധിരാജതനയ ശൈലാധിരാജതനയാ നയൗ നതസ്തൗ. ഭഗവതി പോണോ വേണ്ടയോ എന്നറിയാതെ, ദേവി പോണോ വേണ്ടയോ എന്നറിയാതെ, നെയ്യോ നത്തസ്തോ, പോയോ ഇല്ല നിന്നു ഇല്ല എന്നാണ്. നിക്കാണോ എന്ന് ചോദിച്ചാൽ നിക്കല്ല, പോവാൻ നിക്കാണ്. പോവാണോ എന്ന് ചോദിച്ചാൽ പോണോ എന്ന് ആലോചിച്ചിട്ട് ദേവി പോണ്ടാന്ന് തീരുമാനിച്ച മാതിരിയുണ്ട്. ഇത് പോവാണോ നിക്കാണോ എന്ന് അറിയില്ല എന്നാണ്. ശൈലാധിരാജതനയ്യോ പോയോ ഇല്ല നിന്നു ഇല്ല എന്നാണ്. അങ്ങനെ രണ്ടും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല നിക്കാണ് ദേവി. ശൈലാധിരാജതനയ്യോ ഭഗവാൻ പറയാണ്, ദേവിയെ തടസ്സം ചെയ്ത് നിർത്തിക്കൊണ്ട് ഭഗവാൻ പറയാണ്, ഹേ ദേവി, ദേവി തപസ്സുകൊണ്ട് എന്നെ വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്നാണ്. തപസ്സുകൊണ്ട് ദേവി എന്നെ വിലക്ക് വാങ്ങിയിരിക്കുന്നു. അദ്യ പ്രഭൃതി അനവമാങ്കി തവാസ്മി ദാസ. പരമേശ്വരൻ പറയാണ്, ഞാൻ നിനക്ക് ദാസനാണ്. ശിവാനന്ദ ലഹരിയില് ഇനി വരും. ഭഗവാനെ പൂർണ്ണമായി ശരണാഗതി പ്രാപിക്കുന്നവർക്ക് ഭഗവാൻ തദീയസ്ത്വം ശംഭോ ഭവസി ഭവഭാരം ച വഹസി. ഭഗവാൻ അവരുടേതായിട്ട് തിരുന്നു എന്നാണ്. അവരുടെ ഭവഭാരം വഹിക്കുന്നു, ഭഗവാന്റെ കർത്തവ്യമായിട്ട് തിരുന്നു എന്ന് ഭഗവാൻ പറയാണ്. ഏയ് ദേവി, ഞാന് ദേവിയുടെ ദാസനായിട്ട് തീർന്നിരിക്കും. തവാസ്മി ദാസഹ വിക്രീത തപസ എന്നാണ്. ക്രീതസ്തപോഭിരിതി വാദിനി ചന്ദ്രമൗളോ. ചന്ദ്രമൗലീശ്വരനായിട്ടുള്ള ഭഗവാൻ പറയാണ്, എന്നെ ദേവി വിലക്കി വാങ്ങിയിരിക്കുന്നു. ദേവിയുടെ തപസ്സുകൊണ്ട് ഞാൻ വിക്രീതനായിരിക്കുന്നു, വാങ്ങപ്പെട്ടിരിക്കുന്നു. ദേവി എന്നെ വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് അപ്പൊ ദേവി പറയാണ്. കുറച്ചുനേരം നാണിച്ചു നിന്ന് ഭഗവാനെ കണ്ട് ആ ദിവ്യമായ സാന്നിധ്യത്തിൽ ദേവി നിന്നിട്ട് ഭഗവാനോട് പറയാണ്, ഹേ ഭഗവൻ, എന്റെ സ്വാമി എന്റെ പിതാവാണ് ഇപ്പോ. അതുകൊണ്ട് പിതാവിനോട് മുറപ്രകാരം വന്ന് കന്യാദാനം ചെയ്തു തരാനായിട്ട് ചോദിക്കാം. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് പരമേശ്വരൻ തിരിച്ചുപോയി. പരമേശ്വരന്റെ ബന്ധുക്കളായിട്ട് ആരാ ഉള്ളത് ലോകത്തില്? ഭഗവാന് ബന്ധുക്കൾ ആരാണ്? തപസ്വികളും ഋഷികളുമാണ് ഭഗവാന് ബന്ധുക്കള്. ഭഗവാൻ സപ്ത ഋഷികളെ വിളിച്ച് ഹിമവാന്റെ അരമനയിലേക്ക് പറഞ്ഞിരിക്കുകയാണ് ദേവിയെ ചോദിക്കാനായിട്ട്. അങ്ങനെ ഭഗവാനാൽ ചോദിപ്പിച്ച് സപ്ത ഋഷികൾ വന്ന് ദേവിയെ ചോദിക്കുന്നു. ഹിമവാൻ വിവാഹത്തിന് വേണ്ടതൊക്കെ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നു. വളരെ മനോഹരമായിട്ട് ഏർപ്പാടുകളൊക്കെ സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് പരമേശ്വരൻ വലിയ എന്താ തന്റെ ഭൂതഗണങ്ങളോടുകൂടെ നന്ദികേശ്വരന്റെ പുറത്തേറി. ഭഗവാൻ അലങ്കാരങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ഈ രൂപത്തിൽ പോയാൽ പറ്റില്ലല്ലോ. സുന്ദരേശ്വരനായിട്ട് ഭഗവാൻ ത്രിപുരസുന്ദരിയെ വിവാഹം ചെയ്യാൻ സുന്ദരേശ്വരനായിട്ട് ഭഗവാൻ തന്റെ സങ്കല്പമാത്രേണ ദിവ്യരൂപം ധരിച്ച് ഹിമവാന്റെ അരമനയിലേക്ക് വന്നു. ദിവ്യമായ ആ വിവാഹം ബ്രഹ്മാവും വിഷ്ണുവും എല്ലാ ദേവന്മാരും അവിടെ സന്നിഹിതരായിരുന്നു. അങ്ങനെ അത്ഭുതമായിട്ട് ഉള്ള ആ അന്തരീക്ഷത്തില് പരമേശ്വരൻ പാർവതീദേവിയുടെ കരം ഗ്രഹിച്ച് മംഗളമായിട്ടുള്ള ആ വിവാഹകർമ്മം പാർവതി പരിണയം ചെയ്തു. ദേവി എങ്ങനെ ഭഗവാനെ പ്രാപിക്കാനായി കഠിന തപസ് ചെയ്തു, അതേമാതിരി ഭഗവാനും ദേവിയെ പ്രാപിക്കാനായിട്ട് ആദ്യമേ തപസ് ചെയ്തു തുടങ്ങി. ഈ തപസ്സിന്റെ പരിണത ഫലമായിട്ടാണ് ഈ പരമേശ്വരനും ദേവിയും ഉള്ള പരിണയം. ഈ പരസ്പര തപസ്സിന്റെ ഫലമായിട്ട് ചേർന്നതുകൊണ്ട് അവർക്കുണ്ടാവുന്ന പുത്രൻ സാക്ഷാത് പരബ്രഹ്മമായിട്ടുള്ള സുബ്രഹ്മണ്യനാണ്. ഇതുകൊണ്ടാണ് നമ്മളുടെ ഭാരതീയ സംസ്കാരത്തില് വിവാഹം എന്നുള്ളത് ഒരു തപസ്സാണ്. വിവാഹം എന്ന് വെച്ചാൽ എന്തും കാണിക്കാനുള്ള ലൈസൻസ് അല്ല, വിവാഹം ഒരു തപസ്സാണ്. തപസ്സുകൊണ്ടാണ് സതിപതികള് ചേരുന്നത് എന്ന് വെച്ചാല്, അവർ രണ്ടുപേരും തപസ്വികളാണെന്ന് വെച്ചാൽ അവർക്ക് ജനിക്കുന്ന പുത്രന്മാരൊക്കെ ലോകത്തിന് അനുഗ്രഹമായിരിക്കും. അങ്ങനെ ഇരിക്കുന്നവർക്ക് സത്പുത്രന്മാരുണ്ടാവുള്ളൂ. വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട്, ഈച്ച് ചൈൽഡ് ദാറ്റ് ഈസ് ബോൺ നോട്ട് ആസ് എ റിസൾട്ട് ഓഫ് പ്രയർ, എ പ്രയർ ഈസ് എ കർസ് ടു ഹ്യൂമാനിറ്റി. തപസ്സിന്റെ ഫലമല്ലാതെ, ഭഗവത് ഭജനത്തിന്റെ ഫലമല്ലാതെ, ഇന്ദ്രിയാനുഭവത്തിന് വേണ്ടി മാത്രം ആണ് വിവാഹം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകുന്നത് കൊണ്ടാണ് ഈ ലോകത്തിൽ ഈ ജനിക്കുന്നതൊക്കെ ഇങ്ങനെയായിരിക്കുന്നത്. വിപരീതമായിട്ടുള്ള ഒരു ജനറേഷനെ നമ്മൾ ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആരാ? തപസ്സുകൊണ്ട് സംയോഗം. ആദ്യത്തെ വിവാഹം ചെയ്തത് തന്നെ ഭഗവാനാണ്, പരമേശ്വരൻ. ജഗത്തിന് മുഴുവൻ നാഥനായിട്ടിരിക്കുന്ന പരമേശ്വരൻ, ആ പരമശിവൻ തന്നെ ജഗത്തിന് മുഴുവൻ ഈശ്വരനായിരിക്കുന്ന ഭഗവാൻ തന്നെ പ്രകൃതിയോട് സംയോഗം ചെയ്യുന്നത് തപസ്സുകൊണ്ടാണ്. പരസ്പര തപസ്സംഭത് ഫലായുത പരസ്പരവും. അങ്ങനെ തപസ് ചെയ്താണ് ഇവർ കൂടിച്ചേർന്നത്. ജീവനാണ് പാർവതീദേവി എന്ന് വെച്ചാൽ ജീവൻ. ജീവൻ ഭഗവാനെ പ്രാപിക്കാനായിട്ട് ശ്രമം ചെയ്യുന്നതാണ് ദേവിയുടെ തപസ്സുകൊണ്ട് മുഴുവൻ കാണിക്കുന്നത്. ജീവൻ ഭഗവാനെ പ്രാപിക്കാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് മുമ്പിൽ വയ്ക്കുമ്പോൾ ഭഗവാൻ 99 സ്റ്റെപ്പ് ഇങ്ങോട്ട് വയ്ക്കും. ജീവൻ ഭഗവാനെ പ്രാപിക്കാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു അതിനേക്കാളും കൂടുതൽ ഭഗവാൻ ജീവനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ജീവനെ തന്നോട് ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദേവി ജീവനാണ്, പരമശിവൻ ഈശ്വരനും. ആ ജീവ ഈശ്വര സമാഗമം തത്വജ്ഞാനമാണിത്. ഈ പാർവതി പറയണതെന്ന് വെച്ചാൽ ജീവനും ഭഗവാനും തമ്മിലുള്ള സംയോഗമാണത്. ആ ദിവ്യ ദമ്പതികളാണ് എല്ലാത്തിനും ആദർശമായിട്ടിരിക്കുന്നത്. അതാണ് മാതാച്ച പാർവതീദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. ജഗത്തിനു മുഴുവൻ മാതാവും പിതരും, ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരൗ. ഇവരെങ്ങനെയാ വാഗർത്താവിവ സംപൃക്തൗ വാഗർത്ത പ്രതിപത്തയെ ജഗത പിതരൗ വന്ദേ പാർവതി പരമേശ്വര. വാക്കും അർത്ഥവും പോലെ രണ്ടും പിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ്. രമണ മഹർഷി അക്ഷരമണമാല എന്നുള്ള അദ്ദേഹത്തിന്റെ കൃതിയിൽ രണ്ടാമത്തെ പാട്ടിൽ തന്നെ പറയുന്നുണ്ട്, അഴക് സുന്ദരം പോൽ അഹമും നീയുമുറ്റ് അഭിന്നമായി ഇരുപ്പും അരുണാചല. ഹേ അരുണാചല, അഴക് എന്ന് വെച്ചാൽ പാർവതിയുടെ ഒരു പേരാണ് തമിഴില്. സുന്ദരം എന്ന് വെച്ചാൽ പരമേശ്വരന്റെ പേരാണ്. ഇവര് രണ്ടുപേരും എങ്ങനെ അഭിന്നമാണോ അതുമാതിരി ഞാനും നീയും അഭിന്നമായിട്ടിരിക്കാമെന്നാണ് ഭഗവാനോട് പറയാണ് അരുണാചലേശ്വരനോട്. ഈ വാക്കിന്റെ പ്രയോഗം നോക്കൂ, അഴക് സുന്ദരം എന്ന് വെച്ചാൽ രണ്ടിന്റെ ആ വാക്കിന്റെ അർത്ഥം ഒന്നാണ്. അഴക് എന്ന് തമിഴിൽ പറയണു, സുന്ദരം എന്ന് സംസ്കൃതത്തിൽ പറയണു, ഇത് രണ്ടിന്റെ അർത്ഥം ഒന്നാണ്. വാക്യാർത്ഥത്തിലും രണ്ടും ഒന്നാണെന്നാണ്. അഴക് സുന്ദരം പോൽ അഹമും നീയും ഉറ്റ് അഭിന്നമായി ഇരുപ്പും അരുണാചല, ഭിന്നമാവാതെ ഇരിക്കാമെന്നാണ്. ഇത് രണ്ടും വാക്കിനർത്ഥം ഒന്നാണ്. ഇതാണ് ഇവിടെ ദേവിയും ഭഗവാനും വേറെയല്ല, പക്ഷേ പ്രപഞ്ച സൃഷ്ടി സർഗപ്രിയ സർഗക്രിയ നടക്കാനായിട്ട് രണ്ടും വേറെ പോലെ തോന്നുന്നു എന്നാണ്. ആ വേർപിരിഞ്ഞ പോലെ നിൽക്കുന്നു. അങ്ങനെയിരിക്കുന്ന ദിവ്യമായ ചരിത്രം പരമേശ്വരന്റെ ആ പാർവതീ പ്രണയമാകുന്ന ഈ ദിവ്യചരിത്രം ആരൊക്കെ ശ്രവണം ചെയ്യുന്നു അവരുടെ ചിത്തത്തിലൊക്കെ ഭഗവത് ഭക്തി അചഞ്ചലമായ ഭക്തി ഉണ്ടാവും, ചിത്തം ശുദ്ധമാവും. അവരവരുടെ ഗൃഹത്തില് എന്തൊക്കെ മംഗളമായ കാര്യങ്ങൾ നടക്കണോ അതൊക്കെ നടക്കും. ഇതൊക്കെ അതിന്റെ ഫലശ്രുതിയായിട്ട് ഗളന്തി ശംഭോ ത്വച്ഛരിത സരിത കിൽബിഷ രജോ ദളന്തി ധീകുല്യാസരണിഷു പതന്തി വിജയതാം ദിശന്തി സംസാരഭ്രമണ പരിതാപോപശമനം വസന്തി മച്ചേതോ ഹൃദഭുവി ശിവാനന്ദലഹരി. ഹേ ശംഭോ, എന്റെ ചേതസ്സാവുന്ന സരസിലേക്ക് ഹൃദയത്തിലേക്ക് ഈ ശിവാനന്ദലഹരിയാവുന്ന നദി വന്ന് ഒഴുകി പെരുകി ബുദ്ധിയാവുന്ന വഴിച്ചാലുകളിലൂടെ പ്രവേശിച്ച് ഹൃദയമാവുന്ന സരസിൽ തടാകത്തിൽ വന്ന് വീണുകൊണ്ടിരിക്കുന്നു എന്നാണ്. ശ്രവണപുടങ്ങളിലൂടെ ഭഗവത് കഥകള് അന്തരംഗത്തിൽ പോയി ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിച്ച് ആ ബുദ്ധിയാവുന്ന വഴിച്ചാലിലൂടെ ഒഴുകി ചിത്തമാവുന്ന സരസില് തടാകത്തിൽ പോയിട്ട് പതിക്കുകയാണ്. അവിടെ ആനന്ദ അനുഭൂതിയായിട്ട് മാറുകയാണ് അതെന്നാണ്. ഗളന്തി ശംഭോ ത്വച്ഛരിത സരിത കിൽബിഷരജോ ദളന്തി ധീകുല്യാസരണിഷു പതന്തി വിജയതാം ദിശന്തി സംസാരഭ്രമണ പരിതാപോപശമനം. അതെന്താ ചെയ്യുന്നത്? സംസാരഭ്രമണ പരിതാപോപശമനം ദിശന്തി. ഈ സംസാരത്തില് പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാറേ പാഹി മുരാരേ. സംസാരം എന്ന് വെച്ചാൽ ഇതാണ്, അവസാനിക്കാതെ സംസരണം. സമ്യക് സരതീതി സംസാര, നന്നായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും 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 നടക്കുന്ന ഒരു പ്രക്രിയ. അങ്ങനെ ഇരിക്കുന്ന സംസാരത്തില്, അസാരമായ സംസാരത്തില് കുടുങ്ങിയിരിക്കുകയാണ്. ഈ സംസാരത്തില് ആ ദുഃഖത്തിനൊരു ശമനം വരണമെങ്കിൽ എന്താന്ന് വെച്ചാല് ഈ ഭഗവത് കഥകളെ കേൾക്കുക. ഈ ഭഗവത് കഥകൾ അന്തരംഗത്തിൽ കടക്കുമ്പോ അത് ഒരു കുളിർമ ഒരു ശീതളതയെ അന്തരംഗത്തിൽ ഒരു ശീതളിമ കൊടുക്കുന്നു എന്നാണ്. ഒരു തണുപ്പ് വരുന്നു, ആനന്ദം വരുന്നു എന്നാണ് ഉള്ളില്. ഒരു ശാന്തി അന്തരംഗത്തില് ആവേശിക്കുന്നു പ്രവേശിക്കുന്നു എന്നാണ്. ദിശന്തി സംസാര ഭ്രമണ പരിതാപോപശമനം വസന്തി മച്ചേതോ ഹൃദഭുവി ശിവാനന്ദലഹരി. അവിടെ ശിവ ആനന്ദലഹരി ഉണ്ടാവുന്നു, ആനന്ദ അനുഭവം, പരമേശ്വര അനുഭൂതി അന്തരംഗത്തിൽ ഉണ്ടാവുന്നു. വീണ്ടും വീണ്ടും പ്രേമ ഉന്മാദം ഉണ്ടാവുന്നു, ഭക്തി കൊണ്ട് ചിത്തം ആർദ്രമാവുന്നു എന്നാണ്. ഇതാണ് ഭഗവത് കഥകളുടെ ഭഗവത് ചരിത്രങ്ങളുടെ പ്രയോജനം. അങ്ങനെയിരിക്കുന്ന പരമേശ്വരൻ, വേദവേദ്യനായിരിക്കുന്ന പരമേശ്വരൻ, വേദങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന പരമ്പൊരുളാണ് പരമേശ്വരൻ. ആ പരമേശ്വരനെയാണ് ഇവിടെ പറയുന്നത്, ത്രിവേദ്യം ഹൃദ്യം ത്രിപുരഹരമാദ്യം ത്രിനയനം ജടാഭാരോദാരം ചലദുരഗഹാരം മൃഗധരം മഹാദേവം ദേവം മയി സദയഭാവം പശുപതിം ചിദാലംബം സാംബം ശിവമതി വിടംബം ഹൃദി ഭജേ. ത്രൈവേദ്യം ഹൃദ്യം ത്രിപുരഹരം ആദ്യം ത്രിനയനം. ത്രൈവേദ്യം, ത്രൈ എന്ന് വെച്ചാൽ വേദം, ഋക്ക് യജുസ് സാമം എന്നുള്ളത് കൊണ്ട് ഇതിനെ മൂന്നിനെയും ചേർത്തിട്ട് ത്രൈ എന്ന് പറയും. ഇല്ലെങ്കിൽ ജ്ഞാനകാന്ഡം കർമ്മകാന്ഡം ഉപാസനാകാന്ഡം എന്നുള്ള മൂന്നെണ്ണവും ഉള്ളതുകൊണ്ട് വേദത്തിന് ത്രയി എന്ന് പറയാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും വേദത്തിന് ത്രയി എന്നുള്ള പേരുണ്ട്. ത്രയി എന്ന് വെച്ചാൽ വേദം, ത്രയി വേദ്യം, വേദങ്ങൾ കൊണ്ട് അറിയേണ്ടവനായ പരമപുരുഷൻ എന്നാണ്. വേദങ്ങളൊക്കെ ഈ പരമപുരുഷനെ തേടി തേടി തേടി, മാണിക്യവാദിയ സ്വാമികൾ പറയുന്നുണ്ട്, വേദങ്ങൾ അയ്യാവന ഓങ്കി ആഴ്ന്ന് അകന്ത് മുന്നിയനേ. വേദങ്ങളൊക്കെ ഞങ്ങൾക്ക് നാഥൻ ഭഗവാനാണെന്ന് ആ ഭഗവാനെ അറിയാനായിട്ട് ആഴ്ന്ന് താണു മുങ്ങി നോക്കിയിട്ട് കാണാൻ പറ്റാതെ പോകുന്നു. നുണ്ണിയനെ, നുണ്ണിയെന്ന് വെച്ചാല് വളരെ സൂക്ഷ്മമായ പൊരുളിന്. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോ നിഹിതോ ഗുഹായാം. അണോഹ് അണീയാൻ, അണുവിലും അണുവാണ് ഭഗവാൻ. എന്നാലോ മഹതോ മഹീയാൻ, എല്ലാത്തിനേക്കാളും മഹത്തിനേക്കാളും മഹത്താണ്. ബൃഹത്തായ ബ്രഹ്മാണ്ടത്തിനെയൊക്കെ ഉള്ളിൽ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന പൊരുളാണ്. അങ്ങനെയിരിക്കുന്ന പരമ്പൊരുളിനെ വേദങ്ങൾ പോലും അറിയാൻ കഴിയാതിരി. വേദങ്ങൾ കൊണ്ട് അറിയപ്പെടേണ്ട പൊരുളതാണ്. വേദങ്ങൾക്കൊക്കെ നാഥനായിട്ടിരിക്കുന്നവൻ ഭഗവാനാണ്, വേദവേദ്യനാണ്, അതാണ് വേദനാഥൻ. അങ്ങനെയിരിക്കുന്ന ഭഗവാൻ ത്രയീവേദ്യം, ആ ഭഗവാന്റെ സ്വരൂപം എങ്ങനെ? ഹൃദ്യം, ഹൃദയത്തിലിരിക്കുന്നവൻ ഹൃദ്യൻ. പിന്നെയോ വളരെ ഹൃദയ പ്രേമസ്വരൂപിയായിരിക്കുന്നവൻ ഹൃദ്യം. പിന്നെ ഭഗവാൻ ചെയ്തൊരു ദിവ്യനാടകം, ദിവ്യലീല എന്താ? ത്രിപുരഹരം, ത്രിപുരങ്ങളെ ഹരിച്ചവനാണ്. ത്രിപുരങ്ങൾ, മൂന്ന് രാക്ഷസന്മാര് മൂന്ന് പുരങ്ങളെ നിർമ്മിച്ച ആ പുരങ്ങളുടെ രൂപത്തില് ത്രിപുരങ്ങൾക്കും വലിയ അനർത്ഥം വർദ്ധിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു അത്രേ. ആ ത്രിപുരങ്ങളെ മുഴുവൻ ഭഗവാൻ ദഹിപ്പിച്ചു എന്നൊരർത്ഥം. വേറൊരർത്ഥം, നമ്മളുടെ ശരീരമേ പുരമാണ്. ഈ ശരീരത്തിന് മൂന്ന് ശരീരമുണ്ട്, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഈ മൂന്ന് പുരങ്ങളെയും ഇല്ലാതാക്കി ഭഗവത് അനുഭൂതി സ്വരൂപനായിട്ട് വാസിക്കുന്ന ഭഗവാനാണ് ത്രിപുരഹരം. ആദ്യം പ്രിമോർഡിയൽ വൺ, എല്ലാത്തിനും മുമ്പിലിരിക്കുന്ന പരമപുരുഷൻ, ആദ്യനായിട്ടിരിക്കുന്നവൻ. എന്നുവെച്ചാൽ അതിനു മുമ്പ് ഒന്നുമില്ല എന്നാണ്. ആ പരമപുരുഷന് മുമ്പ് എന്താണെന്ന് ചോദിച്ചാൽ അതിനു മുമ്പ് ഒന്നുമില്ല. ആദ്യം, ആദ്യനായിട്ടുള്ളവൻ. ആദ്യം എന്ന് വെച്ചാല് അദ്ദേഹം തന്നെയാണ് അന്തത്തിലും മധ്യത്തിലും ഒക്കെ ഉള്ളവൻ. ത്രിപുരഹരം ആദ്യം ത്രിനയനം, മൂന്ന് കണ്ണോടുകൂടിയ ആളാണ്. മൂന്ന് കണ്ണെന്ന് വെച്ചാൽ ജ്ഞാനസ്വരൂപമായ ചക്ഷുസാണ് ആ മൂന്നാമത്തെ കണ്ണ്. ബ്രഹ്മചാരികൾക്ക് യജ്ഞോപവീതം ഇട്ട് കൊടുക്കുമ്പോ, പൂണലിട്ട് കൊടുക്കുമ്പോ അതിന് ഉപനയനം എന്നുള്ളതിന് രണ്ട് വിത്പത്തിയുണ്ട്. ഒന്ന് വന്ന് അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാ, സമീപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാ. ഉപ സമീപേ, സമീപത്തിലേക്ക് നയത്തി കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നാണ്. ബ്രഹ്മത്തിനെ അറിയാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു, അല്ലെങ്കിൽ ഗുരുകുലവാസത്തിൽ അടുത്തിരുന്ന് പഠിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. വേറൊരർത്ഥം ഉപ നയനം എന്ന് വെച്ചാല് അതിന് ഒരു എക്സ്ട്രാ കണ്ണ് എന്നാണ്. ഈ രണ്ട് കണ്ണ് തന്നിട്ട് ഭഗവാനെ അറിയാൻ പറ്റുന്നില്ല, ലോക വിഷയങ്ങളെ ഗ്രഹിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് മൂന്നാമതൊരു കണ്ണ് തരാണ്, ഭഗവാനെ അറിയാനായിട്ടുള്ള ഒരു ചക്ഷുസനാണത്, ജ്ഞാന ചക്ഷുസ തരാണ് എന്നാണ്. അതാണ് യജ്ഞോപവീത ധാരണ ഉപനയനം കൊണ്ട് നടക്കുന്നത്. ത്രിനയനം, ഭഗവാന്റെ മൂന്ന് കണ്ണുകൾ സൂര്യനും ചന്ദ്രനും അഗ്നിയുമാണ് എന്നാണ്. അങ്ങനെയിരിക്കുന്ന ഭഗവാൻ ത്രിനയനം. ജടാഭാരോദാരം, ഭഗവാന്റെ സ്വരൂപം എങ്ങനെയാ? ജടയെ ധരിച്ചുകൊണ്ട് ജടാഭാരം ധരിച്ചിരിക്കുന്ന ഭഗവാൻ, ഉദാരസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ. ചലദുരഗഹാരം, കഴുത്തിലെ സർപ്പങ്ങള് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴുത്തിൽ കിടക്കുന്ന ഉരകം, സർപ്പം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഉരഗഹാരം, ഉരകത്തിന് മാലയായിട്ട് ധരിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ. ചലദുരഗഹാരം, ജടാഭാരോദാരം, ചലദുരഗഹാരം. അങ്ങനെയിരിക്കുന്നു ഭഗവാൻ. ത്രയീവേദ്യം ഹൃദ്യം ത്രിപുരഹരം ആദ്യം ത്രിനയനം ജടാഭാരോദാരം ചലദുരഗഹാരം. അങ്ങനെയിരിക്കുന്ന ഭഗവാനെ അണ് ഹൃദ്യനായിട്ട്, ഹൃദയത്തില്, നമ്മളുടെ ഹൃദയത്തില് ആ ഭഗവാനെയാണ് വന്ദിക്കുന്നത്, ആ ഭഗവാനെയാണ് സ്തുതിക്കുന്നത്.